സൈന്യങ്ങളുടെ കർത്താവേ, അങ്ങയുടെ വാസസ്ഥലം എത്ര മനോഹരം! എന്റെ ആത്മാവ് കർത്താവിന്റെ അങ്കണത്തിലെത്താൻ വാഞ്ചിച്ചു തളരുന്നു. എന്റെ മനസ്സും ശരീരവും ജീവിക്കുന്നവനായ ദൈവത്തിന് ആനന്ദഗാനം ആലപിക്കുന്നു. കർത്താവിന്റെ ആലയത്തിലേക്ക് നമുക്ക് പോകാം എന്നവർ പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. ജെറൂസലമേ, ഇതാ ഞങ്ങൾ നിന്റെ കവാടത്തിനുള്ളിലെത്തിയിരിക്കുന്നു. അന്യസ്ഥലത്ത് 1000 ദിവസത്തേക്കാൾ അങ്ങയുടെ അങ്കണത്തിൽ ഒരു ദിവസമായിരിക്കുന്നത് കൂടുതൽ അഭികാമ്യമാണ്. ദുഷ്ടതയുടെ കൂടാരങ്ങളിൽ വാഴുന്നതിനേക്കാൾ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ വാതിൽ കാവൽക്കാരനാകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, 84, 122 സങ്കീർത്തനങ്ങളിൽ നിന്ന് ചില വാക്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുകയായിരുന്നു. ദേവാലയത്തെ സംബന്ധിക്കുന്നതാണ് ഈ രണ്ട് സങ്കീർത്തനങ്ങളും. ബൈബിളിൻ്റെ ഒരു ആമുഖ പഠനമായ ഈ പ്രഭാഷണ പരമ്പരയിൽ യേശുവിൻ്റെ കാലത്തെ പാലസ്തീനായിൽ നിലവിൽ നിന്ന മതാത്മകമായ അവസ്ഥാവിശേഷങ്ങളെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞു വെച്ചത്. യഹൂദ നേതൃത്വത്തിൽ നിന്നിരുന്നത് ആരൊക്കെയായിരുന്നു? ജനങ്ങളെ ദൈവോന്മുഖമായി നയിക്കാനായിട്ട് വിളിക്കപ്പെട്ട ആ നേതാക്കന്മാർ ആരൊക്കെയായിരുന്നു എന്ന് നമ്മൾ വിശദമായി കണ്ടുകഴിഞ്ഞു. ഇന്ന് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോകുന്നത് അവരുടെ മതാത്മകതയുടെ സ്ഥിരാകേന്ദ്രമായ ദേവാലയത്തിലാണ്. ഏതു മതത്തിലാണെങ്കിലും ദേവാലയത്തിന് അതുല്യമായ പ്രാധാന്യമാണല്ലോ ഉള്ളത്. അന്നും ഇന്നും ഒരുപോലെ ഭക്തജനങ്ങൾ ദേവാലയത്തിലേക്ക് പോകുന്നു. ദൈവത്തിൻ്റെ ഭവനമാണവിടെ, ദൈവിക സാന്നിധ്യം അവിടെ അനുഭവവേദ്യമാകുന്നു എന്ന് വിശ്വസിക്കുന്നതുകൊണ്ട് ദേവാലയം മനോഹരമായി നിർമ്മിക്കാനും ദേവാലയത്തിലേക്ക് തീർത്ഥാടനം നടത്താനും ദേവാലയത്തിൽ പ്രാർത്ഥിക്കാനുമൊക്കെ എല്ലാ ഭക്തരും വലിയ താല്പര്യം കാണിക്കാറുണ്ട്. യഹൂദരെ സംബന്ധിച്ച് ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു, ജെറൂസലം ദേവാലയം. യേശുവും ദേവാലയത്തിൽ പോയിട്ടുണ്ട് അനേകം തവണ. അവിടെ യേശു പഠിപ്പിച്ചിട്ടുണ്ട്, ദേവാലയത്തെക്കുറിച്ച് പ്രസംഗിച്ചിട്ടുണ്ട്, ദേവാലയത്തെക്കുറിച്ച് ചില പുതിയ ഉൾക്കാഴ്ചകൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. യേശുവിൻ്റെ ജീവിതത്തെയും യേശുവിൻ്റെ സുവിശേഷത്തെയും മനസ്സിലാക്കാൻ അന്ന് നിലവിലിരുന്ന ദേവാലയത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളും സഹായകമാകും. അല്പം ചരിത്രം നമുക്ക് ഉപകാരപ്രദമാകും എന്നെനിക്ക് തോന്നുന്നു. ഇസ്രായേൽ ജനത്തിന് ആദ്യമൊന്നും ദേവാലയമുണ്ടായിരുന്നില്ല. ദൈവം അബ്രാഹത്തെ വിളിച്ച് താൻ കാണിച്ചിരുന്ന ദേശത്തേക്ക് പോകാനായിട്ട് ആവശ്യപ്പെടുമ്പോൾ ആദ്യമേ ആവശ്യപ്പെട്ടത് ഒരു ദേവാലയം പണിയാനായിരുന്നില്ല. അബ്രാഹം എവിടെ പോകുമോ അവിടെ ദൈവമുണ്ടായിരുന്നു. സർവവ്യാപിയായൊരു ദൈവം, തനിക്ക് മുമ്പേ നടന്നു പോകുന്ന വഴിയൊരുക്കുന്ന ഒരു ദൈവം, അങ്ങനൊരു കാഴ്ചപ്പാടാണ് പൂർവ്വപിതാവായ അബ്രാഹത്തിനുണ്ടായിരുന്നത്. തനിക്ക് മുമ്പേ നടന്നു പോകുന്ന ദൈവം, തനിക്ക് വഴിയൊരുക്കുന്ന ദൈവം, അതാണ് അബ്രാഹത്തിൻ്റെ ദൈവം. ആ ദൈവത്തിന് അബ്രാഹം പലയിടത്തും ബലിപീഠങ്ങൾ പണിയിച്ചു പണിതു. കാട്ടുകല്ലുകൊണ്ട് പണിത ബലിപീഠങ്ങളായിരുന്നു. ബലിയർപ്പണം കഴിയുമ്പോൾ ആ ബലിപീഠങ്ങൾ നശിപ്പിച്ചു കളയുകയും ചെയ്യുമായിരുന്നു. സ്ഥിരമായി നിൽക്കുന്ന ഒരു സംവിധാനമോടെ ഉണ്ടാകാനായിട്ട് അബ്രാഹാം ആഗ്രഹിച്ചില്ല, ദൈവവും ആഗ്രഹിച്ചില്ല. ഒരിക്കൽ ദൈവം അബ്രാഹത്തോട് ആവശ്യപ്പെട്ടു, നീ സ്നേഹിക്കുന്ന നിന്റെ ഏക മകൻ ഇസഹാക്കിനെ ഞാൻ കാണിച്ചു തരുന്ന ദേശത്ത്, കാണിച്ചു തരുന്ന മലമുകളിൽ നീ എനിക്ക് ദഹനബലിയായി അർപ്പിക്കണം. അവിടെ ഒരു പ്രത്യേക സ്ഥലം ചൂണ്ടിക്കാണിക്കപ്പെടുകയാണ്, മോറിയ മല എന്ന് പറയും. അവിടെ ഒരു ബലിക്കല്ലിൽ, ഒരു പാറയിൽ അബ്രാഹാം തന്റെ മകനെ ബന്ധിച്ചു കിടത്തിയെന്നും അവനെ ബലിയർപ്പിക്കാനായി കത്തിയെടുത്തപ്പോൾ ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ട് ബലി അർപ്പിക്കുന്നതിൽ നിന്ന് വിലക്കിയെന്നും ബൈബിൾ രേഖപ്പെടുത്തുന്നുണ്ട്. അതൊരു വലിയ വഴിത്തിരിവായിരുന്നു ദേവാലയത്തെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടിൽ. പക്ഷേ അടുത്ത നാളിലൊന്നും അതിനെക്കുറിച്ച് പിന്നീട് ബൈബിൾ പരാമർശമുണ്ടാവുകയില്ല. ജ്യേഷ്ഠ സഹോദരനായ ഏസാവ് തന്നെ വധിക്കുമെന്ന് ഭയന്ന് ഒളിച്ചോടിയ യാക്കോബ് വഴിവക്കിൽ തളർന്നു കിടന്നത് ഒരു കല്ലെടുത്ത് തലയ്ക്ക് താഴെ വെച്ചുകൊണ്ടാണ്. ആ രാത്രിയിൽ ദൈവത്തിന് ദർശനമുണ്ടായി യാക്കോബിന്. ദൈവദൂതന്മാർ ഒരു കോവണിയിലൂടെ താഴേക്കും മുകളിലേക്കും യാത്ര ചെയ്യുന്നതും കോവണിയുടെ മുകളിൽ നിൽക്കുന്ന ദൈവം. സ്വപ്നത്തിൽ നിന്ന് അഥവാ ദർശനത്തിൽ നിന്ന് ഉണർന്ന യാക്കോബ് പറയും, ഇത് ദൈവത്തിൻ്റെ ഭവനം തന്നെയാണ്. താൻ തലയ്ക്ക് കീഴെ വെച്ചിരുന്ന കല്ല് നാട്ടി നിർത്തി ആ കല്ലിൽ എണ്ണയൊഴിച്ചുകൊണ്ട് ആ സ്ഥലത്തിന് ദൈവത്തിൻ്റെ ഭവനം എന്നർത്ഥമുള്ള ബെഥേൽ എന്നു പേര് കൊടുത്തു. അങ്ങനെ മറ്റൊരു പ്രധാന സ്ഥലം ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ കടന്നു വരികയാണ്, മോറിയായും ബെഥേലും. അങ്ങനെ ദൈവ അനുഭവങ്ങളുണ്ടായ ചില പ്രത്യേക സ്ഥലങ്ങളെ ബൈബിളിൽ എടുത്തു കാണിക്കുന്നുണ്ട്. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട സ്ഥലമാണ് സീനായ് മല. മോശയ്ക്ക് ഉണ്ടായ ദൈവാനുഭവവും പിന്നീട് ഇസ്രായേൽ ജനം ഒന്നിച്ച് ദൈവത്തിൻ്റെ ജനമായി മാറിയതും ഒക്കെ ഈ സീനായ് മലയുടെ അടിവാരത്തായിരുന്നു. അപ്പോൾ ദൈവിക സാന്നിധ്യം പ്രത്യേകമായ വിധത്തിൽ അനുഭവവേദ്യമായ അനുഭവപ്പെട്ട സ്ഥലങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക പതിവായിരുന്നു. അങ്ങനെയാണല്ലോ തീർത്ഥാടന കേന്ദ്രങ്ങൾ ഉണ്ടാകുന്നത്. പക്ഷേ അവിടെയൊന്നും ആലയം പണിതായിട്ട് നമ്മൾ കാണുന്നില്ല. ആരംഭത്തിൽ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടു വന്ന ഇസ്രായേൽ ജനം സീനായ് മലയിൽ വെച്ച് ഉടമ്പടി ചെയ്തതിന് ശേഷം, ദൈവവുമായി ഉടമ്പടി ചെയ്തതിന് ശേഷം, ആ ഉടമ്പടിയുടെ നിബന്ധനകൾ അവരെ അനുസ്മരിപ്പിക്കുന്നതിന് വേണ്ടി ദൈവം തന്നെ എഴുതി കൊടുത്ത കൽപ്പലകകൾ, രണ്ട് കൽപ്പലകകൾ, ആ പലകകൾ ഉള്ളടക്കം ചെയ്തിരുന്ന പേടകം, ആ പേടകത്തെ ഉടമ്പടിയുടെ പേടകം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ സീനായ് ഉടമ്പടിക്ക് ശേഷം ഇസ്രായേൽ സൈന്യത്തെ സംബന്ധിച്ച് ദൈവിക സാന്നിധ്യം വളരെ സവിശേഷമായ വിധത്തിൽ പ്രകടമാകുന്ന ഒരു വസ്തു സംജാതമാവുകയാണ് ഉടമ്പടിയുടെ പേടകം. ആ പേടകം അവർ പോകുന്ന വഴിക്കെല്ലാം കൊണ്ടു നടക്കും. ആ പേടകത്തിനാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവവേദ്യമായിരുന്നത്. പേടകത്തിന് മുകളിൽ ചിറക് വിരിച്ച് നിൽക്കുന്ന കെറൂബുകളുടെ രൂപങ്ങളുണ്ട്. ആ കെറൂബുകളുടെ മധ്യത്തിൽ ദൈവത്തിൻ്റെ സിംഹാസനം അഥവാ കൃപാസനം എന്ന് വിശേഷിപ്പിക്കുന്ന അടിച്ചു വരുത്തിയ സ്വർണ്ണ തകിടുണ്ട്. അവിടെ ദൈവം ജനത്തിൻ്റെ പ്രാർത്ഥന കേൾക്കുമെന്നും ജനത്തിന് കൃപ നൽകുമെന്നും ഇസ്രായേൽ ജനം വിശ്വസിച്ചിരുന്നു. ഈ കൃപാസനം ഉൾക്കൊള്ളുന്ന ഉടമ്പടിയുടെ പേടകം, ആ പേടകം അവർ വഹിച്ചുകൊണ്ടു പോകും. എവിടെയൊക്കെ അവർ താവളമടിക്കുമോ അവിടെ പേടകം സ്ഥിതി ചെയ്യും. പക്ഷേ ആ പേടകത്തിന് ചുറ്റും ഒരു സമാഗമ കൂടാരവും ഉണ്ടാക്കിയിരുന്നു. അപ്പോഴ് പ്രമാണ പലകകൾ, ഉടമ്പടിയുടെ പേടകം, പേടകത്തിന് മുകളിലുള്ള കൃപാസനം, ഈ പേടകത്തെ ഉൾക്കൊള്ളാൻ വേണ്ടിയുള്ള സമാഗമ കൂടാരം, ഇത്രയും വസ്തുക്കൾ പുറപ്പാട് കാലത്ത്, മരുഭൂമിയിലുള്ള യാത്രാകാലത്ത് രൂപം കൊള്ളുന്നതായിട്ട് കാണും ബൈബിളിൽ നിന്ന്. പുറപ്പാട് കഴിഞ്ഞു കാനാദേശത്ത് ചെന്ന് വാസമുറപ്പിച്ചപ്പോൾ ഈ ഉടമ്പടിയുടെ പേടകം പല സ്ഥലങ്ങളിലും മാറി മാറി പ്രതിഷ്ഠിക്കുന്നതായിട്ട് കാണും. അവസാനം ദാവീദ് രാജാവാണ് ഉടമ്പടിയുടെ പേടകം ജെറൂസലത്തേക്ക് കൊണ്ടുവരുന്നത്. ദൈവത്തിനു വേണ്ടി ഒരു ആലയം പണിയണമെന്ന് ദാവീദ് രാജാവ് ആഗ്രഹിച്ചു. ആ ആഗ്രഹം സഫലമായില്ല, ദൈവം അനുവദിച്ചില്ല. പക്ഷേ ദാവീദ് രാജാവ് വലിയ ആഘോഷത്തോടുകൂടി ഉടമ്പടിയുടെ പേടകവും ആ പേടകത്തിന് വേണ്ടി സജ്ജീകരിച്ചിരുന്ന കൂടാരവും മറ്റെല്ലാ സാമഗ്രികളുമായി ആഘോഷപൂർവ്വം ജെറൂസലത്തേക്ക് കൊണ്ടുവരികയും ജെറൂസലത്ത് പ്രതിഷ്ഠിക്കുകയും ചെയ്തു. അത് അബ്രാഹാം ഇസഹാക്കിനെ ബലിയർപ്പിക്കാനായിട്ട് കൊണ്ടുവന്ന മലയിൽ തന്നെയായിരുന്നു, മോറിയ മലയിൽ നിന്നായിരുന്നു. പിന്നീട് ആ സ്ഥലത്ത് അബ്രാഹാം ദൈവത്തിന് ഇസഹാക്കിനെ ബലിയർപ്പിച്ച ആ പാറയെ കേന്ദ്രമാക്കിക്കൊണ്ടാണ് സോളമൻ ദേവാലയം പണിയുന്നത്. അങ്ങനെ BC 950 ഇസ്രായേൽക്കാർക്ക് ആദ്യത്തെ ദേവാലയമുണ്ടായി. ഇനി അങ്ങോട്ട് ഇസ്രായേൽ ജനത്തിൻ്റെ മതജീവിതം മുഴുവനും ചുറ്റിക്കറങ്ങുന്നത് ഈ ഭ്രമണ കേന്ദ്രത്തെ ഊന്നിക്കൊണ്ടാണ്. ജെറൂസലം വലിയ ഒരു ആകർഷണ കേന്ദ്രമായി തീർന്നു. തീർത്ഥാടനങ്ങൾ നടത്തും. തിരുനാളുകളുമായി ബന്ധപ്പെട്ട് നമ്മൾ തിരുനാളുകളെക്കുറിച്ച് പിന്നീട് പറയുന്നതാണ്. ഓരോ പ്രധാന തിരുനാളുകളിലും തീർത്ഥാടകരായ ജെറൂസലത്തേക്ക് വരും. ജെറൂസലം മനോഹരമായ ദേവാലയം, ലോകത്തിലെ തന്നെ വലിയൊരു അത്ഭുതങ്ങളിലൊന്നായിട്ടാണ് സോളമൻ നിർമ്മിച്ച ദേവാലയം പരിഗണിക്കപ്പെട്ടിരുന്നത്. ഏകദേശം 500 വർഷങ്ങൾക്ക് ശേഷം 950 സോളമൻ ദേവാലയം നിർമ്മിച്ചത്. 587 നബുക്കദ്നേസറിൻ്റെ സൈന്യം ആ ദേവാലയം നശിപ്പിച്ചു. അതിൻ്റെ സ്ഥാനത്ത് ഏതാണ്ട് 60 വർഷങ്ങൾക്ക് ശേഷം 515 സെറുബാബൽ എന്ന ഭരണകർത്താവിൻ്റെ നേതൃത്വത്തിൽ പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്നവർ രണ്ടാമത് ഒരു ദേവാലയം നിർമ്മിക്കുകയുണ്ടായി. അത് ചെറിയ ദേവാലയമായിരുന്നു. അത് കണ്ട് പഴയ ദേവാലയം കണ്ടിട്ടുള്ളവർ ഈ പുതിയ ദേവാലയം കണ്ടപ്പോൾ നെഞ്ചത്തടിച്ച് കരഞ്ഞു എന്നാണ് പറയുക ബൈബിളിൽ. കാരണം അത് വളരെ ചെറുതായിരുന്നു, അതിന് മഹത്വം വളരെ കുറവായിരുന്നു. ഈ ദേവാലയമാണ് പിന്നീട് ഹെറോദിസ് രാജാവ് BC 20 പുതുക്കി പണിയാനായിട്ട് തീരുമാനിച്ചത്. ദേവാലയം പുതുക്കി പണിയാൻ തീരുമാനിച്ചപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്തോ ദുരുദ്ദേശങ്ങളുണ്ട് എന്ന് കരുതി മത നേതാക്കന്മാർ ആദ്യമേ എതിർക്കുകയുണ്ടായി. അതന്നെയുമല്ല, അവർ ചില നിബന്ധനകൾ വെച്ചു. ദേവാലയത്തിൻ്റെ അതിവിശുദ്ധ സ്ഥലത്ത് പുരോഹിതൻ മാത്രമേ പ്രവേശിക്കാവൂ. അതന്നെയുമല്ല, ഒരു ദിവസം പോലും ദേവാലയത്തിലെ ബലിയർപ്പണം മുടങ്ങാനും പാടില്ല. ആ രണ്ട് കാര്യങ്ങളും ഹെറോദേസ് അംഗീകരിച്ചു. അതിനുശേഷം 1000 പുരോഹിതന്മാരെ തന്നെ കൽപ്പണിക്കാരായി ട്രെയിൻ ചെയ്ത് പരിശീലനം കൊടുത്ത് ഒരുക്കിയതിന് ശേഷം ദേവാലയത്തിനാവശ്യമായ കല്ലുകളെല്ലാം ദേവാലയത്തിൻ്റെ പട്ടണത്തിൻ്റെ തന്നെ പുറത്തു വെച്ച് തന്നെ കൃത്യമായി കുത്തി ഒരുക്കി ശരിയാക്കിയതിന് ശേഷം ദേവാലയത്തിലേക്ക് കൊണ്ടുവരികയും അങ്ങനെ പണിതുകൊണ്ട് ദേവാലയം പണിയുമ്പോൾ ഒരു ശബ്ദം പോലും ദേവാലയത്തിൽ കേട്ടിരുന്നില്ല എന്നാണ് പറയുന്നത്. അത് തന്നെയുമല്ല, അതിവിശുദ്ധ സ്ഥലത്തിൻ്റെ നിർമ്മാണം ഏതാണ്ട് 2 ദീർഘിച്ചു പൂർത്തിയാവാനായിട്ട്. പക്ഷേ ഒരു ദിവസം പോലും ബലിയർപ്പണം മുടങ്ങേണ്ടി വന്നില്ല. കാരണം ദേവാലയത്തിൻ്റെ ഒരു ഭാഗം പൊളിക്കുമ്പോൾ മറുഭാഗത്ത് ബലിയർപ്പണം നടന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ പൊളിക്കുകയും പണിയുകയും ഒരുമിച്ച് നടന്ന് 2.5 കൊണ്ട് ദേവാലയത്തിൻ്റെ അതിപ്രധാനമായ ഭാഗങ്ങൾ പണിതീർന്നു. പക്ഷേ ഹെറോദിസ് മരിച്ചിട്ടും ദേവാലയത്തിൻ്റെ പണി തുടർന്നു കൊണ്ടേയിരുന്നു. അതിമനോഹരമായൊരു ആലയമായിരുന്നു ഹെറോദിസ് പണിയിച്ചത്. അതിനെക്കുറിച്ചാണ് യേശുവിൻ്റെ അടുക്കൽ ശിഷ്യന്മാർ വന്ന് പറയുക. മർക്കോസ് എഴുതിയ സുവിശേഷം 13:1-2 വാക്യങ്ങൾ പ്രകാരം പറയും: യേശു ദേവാലയത്തിൽ നിന്ന് പുറത്തു വന്നപ്പോൾ ശിഷ്യന്മാരിൽ ഒരുവൻ പറഞ്ഞു, ഗുരു നോക്കൂ, എത്ര വലിയ കല്ലുകൾ, എത്ര വിസ്മയകരമായ സൗധങ്ങൾ. ജെറൂസലം ദേവാലയം കണ്ടിട്ടില്ലാത്തവർ യഥാർത്ഥത്തിൽ ഭംഗിയുള്ളൊരു ഒരു കെട്ടിടം കണ്ടിട്ടില്ല എന്നാണ് അന്നത്തെ റബിമാരും അതുപോലെ തന്നെ പുരാതന ചരിത്രകാരന്മാരും രേഖപ്പെടുത്തുക. അത്ര മനോഹരമായിരുന്നു ജെറൂസലം ദേവാലയം. ഈ ദേവാലയത്തിൻ്റെ ഘടനയെക്കുറിച്ചും ഏകദേശം ഒരു രൂപം ഉണ്ടായിരിക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ദേവാലയം എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ന് കാണുന്നത് സാധാരണഗതിയിൽ കാണുന്നത് പോലെ ഉള്ള ഒരു പള്ളിയായിട്ടല്ല ദേവാലയത്തെ ചിത്രീകരിക്കുന്ന ദേവാലയം പണിതിരുന്നത്. അതിബൃഹത്തായ ഒരു കെട്ടിട സമുച്ചയമായിരുന്നു ദേവാലയം. ഏകദേശം 40 സ്ഥലത്ത് നിറഞ്ഞു നിന്ന അനേകം കെട്ടിടങ്ങളുടെ ഒരു സമുച്ചയമാണ് ജെറൂസലം ദേവാലയം. ഹെറോദിസ് പണിയിച്ച ജെറൂസലം ദേവാലയം. ഈ ദേവാലയം പണിയാൻ വേണ്ടി സിയോൺ മലയുടെ മുകൾ പരപ്പ് വെട്ടി നിരത്തി, വലിയ കുഴികളുണ്ടായിരുന്നത് മതിലുകൊണ്ട് കെട്ടി നിരത്തി, അങ്ങനെ ഏകദേശം 40 വിസ്തൃതിയുള്ള വിശാലമായ ഒരു പ്ലാറ്റ്ഫോം തയ്യാറാക്കുകയാണ് ആദ്യമേ ചെയ്തത്. അങ്ങനെ ഉണ്ടാക്കാൻ തയ്യാറാക്കിയ പ്ലാറ്റ്ഫോമിന് താങ്ങാൻ വേണ്ടി നിന്നിരുന്ന വെസ്റ്റേൺ വാളിൽ പടിഞ്ഞാറേ ഭിത്തി എന്ന് പറയുന്ന ആ ഭിത്തിയുടെ ഒരു ഭാഗം മാത്രമാണ് ആ ദേവാലയത്തിൻ്റെതായി ഇന്ന് അവശേഷിച്ചിരിക്കുന്നത്. ദ വെസ്റ്റേൺ വാൾ എന്നും വെയിലിംഗ് വാൾ എന്നും പടിഞ്ഞാറൻ മതിലെന്നോ അല്ലെങ്കിൽ കണ്ണീരിൻ്റെ മതിലെന്നോ ഒക്കെ വിശേഷിപ്പിക്കുന്നത് ഹെറോദേസ് പണിയിച്ച ദേവാലയത്തിൻ്റെ അടിത്തറയെ താങ്ങുന്ന ഈ വൻമതിലായിരുന്നു. ഇന്ന് 1000 തീർത്ഥാടകർ, പ്രത്യേകിച്ചും യഹൂദർ, ആ മതിലിൻ്റെ അടുക്കൽ വന്ന് നിൽക്കുകയും ബൈബിള്, പ്രത്യേകിച്ച് സങ്കീർത്തനങ്ങൾ വായിച്ച് വിലപിക്കുകയും ഒരു പ്രത്യേക രീതിയിൽ സങ്കീർത്തനങ്ങൾ ആലപിക്കുകയും മുന്നോട്ടും പുറകോട്ടും ഒരു വിലാപത്തിൻ്റെ രീതിയിൽ ആടുകയും അങ്ങനെ തങ്ങളുടെ വിലാപവും ദുഃഖവും വ്യക്തമാക്കുകയും ചെയ്യുന്ന ഒന്നാണ് വിലാപത്തിൻ്റെ മതിൽ. ആ മതിലിൻ്റെ ഇടവുകളിൽ തങ്ങളുടേതായ പ്രാർത്ഥനകൾ ഒക്കെ എഴുതി വെക്കാറുമുണ്ട്. ഇത് ദേവാലയത്തിൻ്റെ അടിത്തറ. ദേവാലയത്തിന് പ്രധാനപ്പെട്ട പല ഭാഗങ്ങളുണ്ട്. നമ്മൾ ഒലിവ് മലയിൽ നിന്ന് കടന്നു വരികയാണെങ്കിൽ ആദ്യമേ കടന്നു വരുന്നത് ഔട്ടർ കോർട്ട്, ഇതിൻ്റെ പുറമേ ഉള്ള ഭാഗമാണ്. ഏതാണ്ട് 300 വീതിയും 480 നീളവുമുള്ള ഒരു വലിയ പ്ലാറ്റ്ഫോം. അതിൻ്റെ ഉള്ളിൽ പ്രധാനപ്പെട്ട ഒരു സ്ഥലം, ഏറ്റവും കൂടുതൽ ഏരിയ ഉള്ളത് വിജാതീയരുടെ സ്ഥലം എന്നറിയപ്പെടുന്ന പ്രദേശമാണ്. ആ വിജാതീയരുടെ സ്ഥലത്തിൻ്റെ ഇരുവശത്തുമായിട്ട് വലിയ തൂണുകൾ നിരത്തിയിരുന്ന 3 തൂണുകളുള്ള സോളമൻ്റെ മണ്ഡപം എന്നറിയുന്നൊരു വലിയ മണ്ഡപവും, അത് 268 തൂണുകളാണ് ഉണ്ടായിരുന്നത് 3 അതിനേക്കാളും വലിയ തൂണുകൾ ഏതാണ്ട് 11 ഉയരവും 6 വണ്ണവുമുള്ള 168 ഭീമാകാരങ്ങളായ മാർബിൾ തൂണുകൾ 4 നിർത്തിയിരുന്ന രാജാവിൻ്റെ മണ്ഡപം എന്ന് പറയുന്ന മറ്റൊരു മണ്ഡപവും, ഈ 2 മണ്ഡപങ്ങളും അതിരിട്ട് നിൽക്കുകയാണ്. ഈ വിജാതീയരുടെ പ്രദേശത്തിൻ്റെ രണ്ടു ഭാഗത്തായിട്ട് ഇവിടെയാണ് ഈ മണ്ഡപങ്ങളുടെ ആണ് അധിക പങ്കും പ്രബോധനങ്ങൾ നടക്കുക. യേശു പഠിപ്പിച്ചതും തർക്കിച്ചതും ഒക്കെ ഇവിടെ വെച്ചാണ്. ഈ വിജാതീയരുടെ സ്ഥലം എന്ന് പറയുന്നത് ആർക്കും കടന്നു വരാവുന്ന ഒരു സ്ഥലമാണ്. ശുദ്ധരും അശുദ്ധരുമായ എല്ലാവരും, യഹൂദരും വിജാതീയരും എല്ലാവർക്കും കടന്നു വരാവുന്ന സ്ഥലം. അത് പ്രാർത്ഥിക്കാൻ വേണ്ടി യഹൂദരല്ലാത്തവരും ആയിരക്കണക്കിന് ആൾക്കാർ വരാറുണ്ടായിരുന്നു. ജെറൂസലം ദേവാലയം കാണാനും അതിനേക്കാൾ കൂടുതൽ പ്രാർത്ഥിക്കാനുമായി വിജാതീയരും കടന്നു വന്നിരുന്നു. പക്ഷേ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ വ്യാപാരം നടന്നിരുന്നത്. നാണയം മാറ്റക്കാരും അതുപോലെ തന്നെ ആടിനെയും കാളയെയും ഒക്കെ വിൽക്കുന്നവരുമൊക്കെ ഈ വിജാതീയരുടെ സ്ഥലമാണ് കൈയടക്കിയിരുന്നത്. അതിൻ്റെ ഉത്തരവാദിത്വം പ്രധാന പുരോഹിതൻ്റേതായിരുന്നു. അവിടെയുള്ള കടകളെല്ലാം പ്രധാന പുരോഹിതൻ്റെ മേൽനോട്ടത്തിന് കീഴിലായിരുന്നു. അതുകൊണ്ട് കച്ചവട കേന്ദ്രങ്ങൾ വർദ്ധിക്കുകയും പ്രാർത്ഥിക്കാനുള്ള ഇടം കുറയുകയും ചെയ്തൊരു സാഹചര്യത്തിലാണ് യേശു അവിടെ ചാട്ടവാറുമായിട്ട് കടന്നു വരുന്നത്. വിജാതീയരുടെ സ്ഥലത്ത് നിന്ന് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അടുത്ത് വരുന്നത് ഇസ്രായേൽ സ്ത്രീകൾക്ക് മാത്രം കടന്നു വരാവുന്ന ഒരു സ്ഥലമാണ്. വിജാതിയുടെ സ്ഥലത്തു നിന്ന് 5 ചില ഏരിയയിൽ 15 നടകൾ ഉയരത്തിലായി സ്ത്രീകൾക്ക് മാത്രം കടന്നു വരാവുന്ന ഒരു സ്ഥലമുണ്ട്. 9 കോണിപ്പടികൾ ഈ പ്രദേശത്തേക്ക് കടത്തിവിടുന്നുണ്ട്. അവിടെ 13 നേർച്ചപ്പെട്ടികൾ വെച്ചിരുന്നു. നേർച്ചപ്പെട്ടികൾക്ക് കാഹളം എന്നാണ് പറഞ്ഞിരുന്നത്. വലിയൊരു കാഹളത്തിൻ്റെ ഷേപ്പിലാണ്, അടി വീതി കൂടിയതും മുകൾ ഭാഗം വീതി കുറഞ്ഞതും. കൈയിട്ട് ആരും പണം എടുക്കാതിരിക്കാൻ വേണ്ടി നേർച്ചപ്പെട്ടികൾ കാഹളങ്ങൾ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. 13 പെട്ടികൾ ഈ സ്ത്രീകളുടെ പ്രദേശത്താണ്, ആ സ്ഥലത്താണ് വെച്ചിരുന്നത്. ആർക്കും അവിടെ കടന്നു ചെല്ലാം. അതിനപ്പുറത്തേക്ക് സ്ത്രീകൾക്ക് പ്രവേശനമില്ല. അതുകൊണ്ട് 12 വയസ്സിൽ താഴെയുള്ള ആൺകുട്ടികളും ഇവിടെ തന്നെയാണ് നിൽക്കുക. ഇവിടെ വെച്ചാണ് യേശു ദേവാലയ ഭണ്ഡാരത്തിൽ നേർച്ചയിടുന്നവരെ കാണുകയും അതിൽ ഒരു വിധവയായ സ്ത്രീ 2 ചെമ്പുതുട്ടുകൾ നേർച്ച കിട്ടപ്പോൾ അവൾ വലിയ കാഴ്ച കൊടുത്തു എന്ന് പറയുകയും ചെയ്യുന്നത്. ഇനി സ്ത്രീകൾക്ക് കടന്നു ചെല്ലാവുന്ന ഈ സ്ഥലത്ത് നിന്ന് ഒരു പടി കൂടി മുന്നോട്ട് പോയാൽ 15 നടകൾ ഉയരത്തിലായി ഇസ്രായേൽ പുരുഷന്മാർക്കുള്ള ഒരു പ്രദേശമാണ്. 12 വയസ്സിൽ കൂടുതൽ പ്രായമുള്ള, പ്രായപൂർത്തിയായി എന്ന് കരുതപ്പെടുന്ന പുരുഷന്മാർക്ക് എല്ലാവർക്കും കടന്നു വരാം. അത് 3-ാമത്തെ തട്ടാണ്. അവിടെ നിന്നും ഈ സ്ത്രീകളുടെ തട്ടിൽ നിന്നും പുരുഷന്മാരുടെ തട്ടിലേക്ക് കടന്നു പോകുന്നത് 15 നടകൾ കയറിയാണ്. ആ 15 നടയിൽ ഓരോ നടയിലും ലേവായർ നിന്നുകൊണ്ട് സങ്കീർത്തനങ്ങൾ ആരംഭിക്കും. അത് 120 മുതൽ 124 വരെയുള്ള 15 സങ്കീർത്തനങ്ങൾ, ആരോഹണ ഗീതങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. ഇപ്പോഴേ ഇങ്ങനെ ദേവാലയത്തിലേക്ക് കടന്നു പോകുന്ന കയറിപ്പോകുന്നതിൻ്റെ സൂചനയായി ആരോഹണ ഗീതങ്ങൾ പാടിയിരുന്നത് ഈ നടകളിൽ അല്ലെങ്കിൽ പടികളിൽ നിന്നാണ്. ഇസ്രായേൽ പുരുഷന്മാർ കടന്നു ചെല്ലാവുന്ന വീണ്ടും 3 സ്റ്റെപ്പ് കൂടി ഉയരത്തിലായിട്ട് 80 മീറ്റർ നീളവും 60 മീറ്റർ വീതിയുമുള്ള വിശാലമായ മറ്റൊരു പ്രദേശം, അത് പുരോഹിതന്മാർക്ക് കടന്നു ചെല്ലാവുന്ന സ്ഥലമാണ്. ആ ഒരു നടുവിലാണ് ഓടുകൊണ്ടുള്ള ബലിപീഠം സ്ഥാപിച്ചിരുന്നത്. 14 മീറ്റർ നീളവും 14 മീറ്റർ വീതിയും 4 മീറ്റർ ഉയരവുമുള്ള ബൃഹത്തായ ഒരു ബലിപീഠം. അനേകം സ്റ്റെപ്പുകൾ കടന്ന് കയറിയാണ് ഈ ബലിപീഠത്തിൽ ബലിയർപ്പിക്കാനായിട്ട് പോവുക. ആയിരക്കണക്കിന് മൃഗങ്ങളെ അവിടെ ബലിയർപ്പിച്ചിരുന്നു. ദിവസേന 2 ബലിയർപ്പണം. ബലിയർപ്പണത്തെക്കുറിച്ച് ഞാൻ പിന്നീട് പറയുന്നതാണ്. ഇവിടെ ബലിയർപ്പിക്കപ്പെടുന്ന മൃഗങ്ങളുടെ രക്തം പുഴയായി ഒഴുകും. അതവിടെ തളം കെട്ടി നിൽക്കാതിരിക്കാൻ ഈ ബലിപീഠത്തിൻ്റെ അടിയിൽ നിന്ന് ഒരു ഓവുചാലുണ്ടാക്കി, താഴെ കിദ്രോൺ വാലിയിലേക്ക് ഒരു ഓവുചാലുണ്ടായിരുന്നു. അവിടെ ആ രക്തം ശേഖരിക്കുകയും അത് അവിടെ പിന്നീട് ശേഖരിച്ച് വളമായി വിൽക്കുകയും ചെയ്തിരുന്നു. രക്തം ബലിപീഠത്തിൽ അർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് അതിന് വിശുദ്ധിയൊന്നുമില്ല. ആ രക്തം തന്നെ പിന്നീട് വളമായി സംഭരിക്കുകയും വിൽക്കുകയും ചെയ്തിരുന്നതായിട്ട് പറയുന്നുണ്ട്. ഇനി ഇവിടെ നിന്നും 3 പടി കൂടി ഉയരത്തിലാണ് ദേവാലയം പ്രോപ്പർ. ഇതെല്ലാം ദേവാലയത്തിൻ്റെ ചുറ്റുപാടുകളാണ്. ഇവിടെ നമ്മൾ കാണുന്ന വിശുദ്ധ സ്ഥലം, അത് സാങ്ച്വറി അഥവാ ദേവാലയം എന്ന് പറയുന്ന പുരോഹിതന്മാർക്ക് മാത്രം കടന്നു ചെല്ലാവുന്ന സ്ഥലം. അവിടെ നിന്നും ഒരു പടി കൂടി മുകളിലേക്ക് പോയാൽ 20 മീറ്റർ നീളവും 10 മീറ്റർ വീതിയും 20 മീറ്റർ ഉയരവുമുള്ള ദേവാലയം പ്രോപ്പറുണ്ട്. അതിൻ്റെ ഒരു ഭാഗം, അതിനെ വിശുദ്ധ സ്ഥലം അഥവാ ഹേക്കാൽ എന്ന് വിളിക്കും. ആ വിശുദ്ധ സ്ഥലത്താണ് പ്രധാനപ്പെട്ട ബലിയർപ്പണങ്ങൾ നടന്നിരുന്നത്. അവിടെ ഈ ദേവാലയത്തിൻ്റെ വലത്തുഭാഗത്തായി 12 അപ്പം, ഇസ്രായേലിൻ്റെ 12 ഗോത്രങ്ങളെ അനുസ്മരണത്തിന് വേണ്ടിയുള്ള 12 അപ്പം നിരന്തരമായി സൂക്ഷിച്ചിരുന്ന കാഴ്ചയപ്പത്തിൻ്റെ പീഠം. മറുഭാഗത്ത് 7 ശാഖകളുള്ള 2 മീറ്റർ ഉയരമുള്ള സ്വർണം കൊണ്ടുള്ള ദീപപീഠം. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി നടുവിലായിട്ടാണ് സ്വർണം പൊതിഞ്ഞ സുഗന്ധ പീഠമുള്ളത്. സുഗന്ധദ്രവ്യങ്ങൾ അർപ്പിക്കാനായിട്ടുള്ള പീഠം. അപ്പോഴേ കാഴ്ചയപ്പത്തിൻ്റെ ബലിപീഠം 7 കാലുകളുള്ള അല്ലെങ്കിൽ 7 ശാഖകളുള്ള വിളക്ക്, അതിനും മധ്യത്തിൽ സുഗന്ധദ്രവ്യത്തിൻ്റെ ബലിപീഠം. ഇത്രയുമാണ് വിശുദ്ധ സ്ഥലത്തുള്ളത്. ഇനിയും അകത്തേക്ക് കടന്നാൽ ഈ വിശുദ്ധ സ്ഥലവും അതിനപ്പുറത്തുള്ള സ്ഥലവും തമ്മിൽ വലിയ കനത്ത വിരി കൊണ്ട് മറച്ചിരുന്നു. 10 മീറ്റർ ഉയരം, 10 മീറ്റർ വീതി, 10 മീറ്റർ നീളം, ഇങ്ങനെയുള്ള ഒരു ക്യൂബിക് ആയിട്ട് നിരന്തരം അന്ധകാരത്തിൽ കഴിയുന്ന ഒരു പ്രദേശമാണ്. അതിനെയാണ് അതിവിശുദ്ധ സ്ഥലം. അതിനെ നമ്മൾ ശ്രീകോവൽ എന്ന് വിശേഷിപ്പിക്കാറുണ്ട്, ദബീർ എന്ന് പറയാറുണ്ട്, ഖാദോസ് ഹക്കോദശീം എന്ന് വിശേഷിപ്പിക്കാറുണ്ട്, അഥവാ വിശുദ്ധിയുടെ വിശുദ്ധ സ്ഥലം. അത് ദൈവത്തിൻ്റെ ആലയമായിട്ട് കരുതപ്പെട്ടിരുന്നു. അവിടെ പ്രധാന പുരോഹിതന് മാത്രമേ, അതും ആണ്ടിലൊരിക്കൽ മാത്രമേ പ്രവേശിക്കാൻ അനുവാദം ഉണ്ടായിരുന്നുള്ളൂ. ഇരുട്ടു നിറഞ്ഞ പ്രദേശമാണിത്. അവിടെ യേശുവിൻ്റെ കാലത്ത് ഒന്നും ഉണ്ടായിരുന്നില്ല, ഒരു കല്ല് മാത്രമല്ലാതെ. ആ കല്ല് പണ്ട് അബ്രാഹം ഇസ്ഹാക്കിനെ ബലിയർപ്പിക്കാനായി കിടത്തിയ കല്ലാണെന്നും ആ കല്ലിലാണ് പിന്നീട് വാഗ്ദാന പേടകം അഥവാ ഉടമ്പടിയുടെ പേടകം സൂക്ഷിച്ചിരുന്നതെന്നും കരുതിയിരുന്നു. ഇതാണ് അതിവിശുദ്ധ സ്ഥലം. ഈ അതിവിശുദ്ധ സ്ഥലത്തിൻ്റെ മുമ്പിലുള്ള കർട്ടനാണ്, വിരിയാണ് യേശുവിൻ്റെ മരണസമയത്ത് രണ്ടായി കീറിപ്പോവുക. ഇത്രയും ദേവാലയത്തിൻ്റെ ഘടനയെക്കുറിച്ച്. ഇതിൽ തന്നെ മനസ്സിലാക്കും, ദേവാലയ ശുദ്ധീകരണം എന്നൊക്കെ പറയുമ്പോഴേക്കും അതിവിശുദ്ധ സ്ഥലത്തേക്കൊന്നും അല്ല കടന്നു ചെല്ലുക, ആ ഭാഗത്തേക്ക് അടുക്കാൻ പോലും സാധിക്കുമായിരുന്നില്ല പുരോഹിതർ അല്ലാത്തവർക്ക്. ഇസ്രായേൽക്കാരെ സംബന്ധിച്ച് വളരെ പ്രാധാന്യമുണ്ടായിരുന്നു ദേവാലയത്തിന്. കാരണം അത് ദൈവത്തിൻ്റെ ആലയമായിട്ടാണ് അവർ കരുതിയിരുന്നത്. ദേവാലയത്തിൽ പോവുക, ദേവാലയത്തിൽ ബലിയർപ്പിക്കുക, അത് എല്ലാ ഇസ്രായേൽക്കാരുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരാഗ്രഹമായിരുന്നു. സാധിക്കുമെങ്കിൽ ആണ്ടുതോറും തീർത്ഥാടകരായിട്ട് പോകും. തീർത്ഥാടന തിരുനാളുകൾ പലതുണ്ട്, എല്ലാ തിരുനാളിനും പോകുന്നവരുണ്ട്, അടുത്തടുത്തുള്ളവരാണെങ്കിൽ. അതല്ലെങ്കിൽ ആണ്ടിലൊരിക്കൽ അല്ലെങ്കിൽ ജീവിതകാലത്ത് ഒരിക്കലെങ്കിലും ഈ ദേവാലയത്തിൽ പോവുക എന്നത് അവരുടെ വലിയ ആഗ്രഹമായിരുന്നു. ദേവാലയ കേന്ദ്രീകൃതമായിരുന്നു ഈ ഇസ്രായേൽ ജനത്തിൻ്റെ വിശ്വാസവും ഭക്ത അനുഷ്ഠാനങ്ങളും എല്ലാം. ഈ ദേവാലയത്തോടനുബന്ധിച്ച് തന്നെയായിരുന്നു പ്രധാന പുരോഹിതനും പുരോഹിത ശ്രേഷ്ഠന്മാരും ഒക്കെ സമ്മേളിക്കുന്ന സാൻഹെദ്രിൻ സംഘം ഉണ്ടായിരുന്നത്. ബലിയർപ്പിക്കാനുള്ള മൃഗങ്ങളെ സൂക്ഷിക്കുന്ന സ്ഥലം, ബലിയർപ്പിച്ച മൃഗങ്ങളുടെ മാംസം സൂക്ഷിക്കുന്ന സ്ഥലം, വളരെയേറെ അറകളും മുറികളും ഒക്കെയുള്ള ഒരു വലിയ കെട്ടിട സമുച്ചയമായിരുന്നു ഈ ദേവാലയം. യേശു ദേവാലയം സന്ദർശിച്ചിട്ടുണ്ട് പലതവണ. എന്തായിരുന്നു യേശുവിൻ്റെ മനോഭാവം ദേവാലയത്തോട്? യേശുവിനെ 40 ദിവസം പ്രായമായപ്പോൾ യേശുവിനെ ദേവാലയത്തിൽ കാഴ്ചവെക്കാനായിട്ട് കൊണ്ടുവരികയും അവിടെ ശിമയോൻ എന്നൊരു മഹാത്മാവിൻ്റെ കയ്യിൽ സമർപ്പിക്കുകയും ചെയ്തു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. 12 വയസ്സായപ്പോൾ യേശു മാതാപിതാക്കന്മാരോട് ദേവാലയത്തിലേക്ക് വന്നു. അവിടെ നിയമജ്ഞരോട് ഉപാധ്യായന്മാരോട് സംഭാഷണത്തിലും തർക്കത്തിലും ഏർപ്പെട്ടിരുന്നു പറയും. അത് ഏറ്റവും പുറത്തുള്ള സോളമൻ്റെയോ മണ്ഡപത്തിലോ രാജാവിൻ്റെ മണ്ഡപത്തിലോ വെച്ചായിരിക്കാം. അതിനുശേഷം യേശു ഒരു സാധാരണ വിശ്വസ്തനായ യഹൂദനെ പോലെ എല്ലാ തിരുനാളുകൾക്കും പോയിരുന്നതായി ബൈബിൾ രേഖപ്പെടുത്തുന്നുണ്ട്. സമാന്തര സുവിശേഷങ്ങൾ യേശു ഒരിക്കൽ മാത്രം പോയതായിട്ടേ പറയുന്നുള്ളൂവെങ്കിലും അനേകം തവണ ദേവാലയത്തിലേക്ക് പോയതായിട്ട്, ദേവാലയെ സന്ദർശിച്ചതായിട്ട് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ കാണും. എന്തായിരുന്നു യേശുവിന് ദേവാലയത്തോടുള്ള നിലപാട്? ദേവാലയത്തെ പിതാവിൻ്റെ ഭവനമായി അവിടുന്ന് കണ്ടു, പ്രാർത്ഥനയുടെ ആലയമായി. പക്ഷേ ദേവാലയത്തിൽ യേശുവിൻ്റെ കാലത്ത് ദേവാലയത്തിൽ നടന്നിരുന്ന സംഗതികളും അവിടുത്തെ സംവിധാനങ്ങളും യേശുവിനെ ഒട്ടും സ്വീകരിക്കാൻ സാധിക്കുമായിരുന്നില്ല. അതുകൊണ്ടാണ് ദേവാലയത്തിൽ അവിശുദ്ധമായ ക്രമങ്ങൾ നടക്കുന്നത് കണ്ടതുകൊണ്ടാണ് അവിടുന്ന് രോഷാകുലനാവുകയും ചാട്ടോ പറഞ്ഞുഴറ്റി അവിടെ കച്ചവടം ചെയ്തിരുന്നവരെ പുറത്താക്കിയത്. എല്ലാവരെയും അടിച്ചു പുറത്താക്കിയെന്നൊന്നും അർത്ഥമാക്കുന്നില്ല, ഇതൊരു പ്രതീകാത്മകമായ പ്രവർത്തനമായിരുന്നു. ആയിരക്കണക്കിന് കാളുകളെയും പ്രാവുകളെയും ഒക്കെ വിൽക്കുന്നവരുടെ എല്ലാ മേശകളും തട്ടിമറിക്കുകയും കൂടുതൽ തുറന്നുവിടുകയും ഒന്നും ചെയ്തില്ല. പക്ഷേ ഇതൊരു പ്രതീകാത്മകമായ പ്രവർത്തനം, അതിലൂടെ എടുത്തു കാണിക്കുന്ന ഒന്നുണ്ട്, ദൈവത്തിൻ്റെ ആലയം പ്രാർത്ഥനാലയമായിരിക്കണം, അതിനെ ആരും കള്ളന്മാരുടെ ഗുഹ ആക്കി മാറ്റരുത്, ഇവിടെ കച്ചവട കേന്ദ്രമാക്കരുതെന്ന് പറയുന്ന ബൈബിൾ ഭാഗമുണ്ട്, കൊള്ളക്കാരുടെ ഗുഹയാക്കി മാറ്റരുതെന്ന് പറയുന്നതുകൊണ്ട് ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള ഉദ്ധരണിയാണ് ഇവിടെ. ജെറമിയയുടെ പുസ്തകം 7-ാമത്തെ അധ്യായത്തിലാണ് ഇത് വരുന്നത്. ജെറമിയ ദേവാലയത്തിനെതിരെ പ്രസംഗിച്ചൊരു സാഹചര്യമുണ്ട്, കാരണം കള്ളന്മാരുടെ കവർച്ചക്കാരുടെ ഗുഹയായി മാറിയിരുന്നു. സുവിശേഷങ്ങൾ പ്രത്യേകം പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു വസ്തുവും അഥവാ ഒരു പാത്രവും ദേവാലയത്തിലൂടെ കൊണ്ടുപോകാൻ യേശു അവരെ അനുവദിച്ചില്ല. ഈ പാത്രം എന്ന് വിവർത്തനം ചെയ്യുന്ന ഗ്രീക്ക് വാക്കിന് ആയുധം എന്നും അർത്ഥമുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധേയമാണ്. ജെറൂസലം ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്തിരുന്ന ലേവായരിലും പുരോഹിതരിലും അവിടുത്തെ പടയാളികളിലും നല്ലൊരു ശതമാനം തീവ്രവാദി സംഘടനകളുമായി ബന്ധമുള്ളവരായിരുന്നു. അതുകൊണ്ട് തന്നെ ദേവാലയം ആയുധ സംഭരണ പുരയായി മാറുകയും ചെയ്തിരുന്നു. യഹൂദർ ജെറൂസലമിലാണ് അവസാനത്തെ യുദ്ധം. റോമക്കാർക്കെതിരെയുണ്ടായ യുദ്ധത്തിൽ ജൂയിഷ് വാർ എന്ന് പറയുന്ന യഹൂദ യുദ്ധം അവസാനിക്കുന്നത് ജെറൂസലം ദേവാലയത്തിലാണ്. അവസാനം ദേവാലയം നശിപ്പിച്ചുകൊണ്ടാണ് ഈ യുദ്ധം തന്നെ അവസാനിക്കുന്നത്. അപ്പോഴേ ജെറൂസലം ദേവാലയം തന്നെ ഒരു ആയുധ സംഭരണ പുരയായി മാറിയ ഒരു സാഹചര്യം യേശുവിൻ്റെ വാക്കിൽ നിന്ന് സൂചനയുണ്ട്. അപ്പോൾ ആയുധത്തെക്കാൾ കൂടുതൽ ദേവാലയം, ദൈവത്തിൻ്റെ ആലയം, പ്രാർത്ഥനാലയം, എല്ലാ ജനതകൾക്കും പ്രാർത്ഥനാലയം എന്ന ആ യാഥാർത്ഥ്യത്തിന് അപ്പുറത്ത് ബാഹ്യമായ അനുഷ്ഠാനങ്ങൾക്കും ആചാരങ്ങൾക്കും മാത്രം ഊന്നൽ കൊടുക്കുന്ന, അതും വലിയ വഞ്ചനയുടെയും വലിയ ലാഭ കൊള്ളയടിക്കുന്ന ലാഭമുണ്ടാക്കുന്ന പ്രവർത്തനങ്ങളുടെയും കേന്ദ്രമായി മാറിയപ്പോൾ യേശുവിന് അതിനെ ഉൾക്കൊള്ളാനായില്ല, സ്വീകരിക്കാനായില്ല. പ്രവാചകന്മാരുടെ വിഷണമാണ് യേശുവും എടുത്തത്. മിക്കാ പ്രവാചകനും പറഞ്ഞു, നിങ്ങൾ മൂലം സിയോൻ ഉഴുതുമറിക്കപ്പെടും, ദേവാലയഗിരി ശൂന്യമാകും. ജെറമിയയിലൂടെ വീണ്ടും അരുളി ചെയ്തു, ഈ ജെറൂസലം ദേവാലയം ഷീലോ പോലെ ആയിത്തീരും, ദൈവം നശിപ്പിച്ച ഷീലോ പോലെ. അതാണ് യേശു പറയുന്നത്, നിങ്ങൾ കാണുന്ന ഈ മനോഹരമായ സൗധം അത് കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ നശിച്ചു പോകും. കല്ലിന്മേൽ കല്ല് ശേഷിക്കുകയില്ല എന്ന് പറഞ്ഞത് യോഹന്നാന്റെ സുവിശേഷത്തിൽ വിശദീകരിക്കുന്നുണ്ട്. എന്തധികാരത്തിലാണ് നീ ഇത് ചെയ്യുന്നത് എന്ന് ചോദിച്ച ഫരീസേയരോട് യേശു പറയുന്നു, നിങ്ങൾ ഈ ആലയം നശിപ്പിക്കുവിൻ, ഞാനത് 3 ദിവസം കൊണ്ട് പുനരുദ്ധരിക്കാം. പക്ഷേ അത് പിന്നീട് വ്യാഖ്യാനിച്ച് യേശുവിനെതിരെ തെളിവായിട്ട് കൊണ്ടുവന്ന് സാക്ഷ്യം പറഞ്ഞപ്പോൾ ഇവൻ 3 ദിവസം കൊണ്ട് ദേവാലയം ദേവാലയം നശിപ്പിക്കുമെന്ന് 3 ദിവസം കൊണ്ട് പുനരുദ്ധരിക്കും എന്നും പറഞ്ഞുവെന്നാണ്. യേശു കുരിശിൽ തൂങ്ങിക്കിടക്കുമ്പോൾ ഇത് തന്നെയാണ് ആരോപണം കൊണ്ടുവരിക, 3 ദിവസം കൊണ്ട് ദേവാലയം പുനരുദ്ധരിക്കുന്നവനെ ഇറങ്ങി വരിക. യേശു ദേവാലയം നശിപ്പിക്കും എന്നല്ല പറയുക, പക്ഷേ നശിപ്പിച്ച ദേവാലയം പുനരുദ്ധരിക്കും. പിന്നീട് യോഹന്നാൻ പറയുകയുണ്ടായി, യേശു പറഞ്ഞത് അത് തൻ്റെ ശരീരമാകുന്ന ആലയത്തെക്കുറിച്ചാണ്. അപ്പോൾ ജെറൂസലം ദേവാലയത്തെക്കുറിച്ചുള്ള ഈ വിചിന്തനം ചെന്ന് നിൽക്കുന്നത് യേശുവിൻ്റെ ശരീരമാകുന്ന ആലയത്തിലാണ്. യേശുവിൻ്റെ ഉത്ഥാനത്തോടുകൂടി ദേവാലയത്തിൻ്റെ പ്രസക്തി ഇല്ലാണ്ടായിത്തീർന്നു, ബലിയർപ്പണങ്ങൾക്കും പ്രസക്തി ഇല്ലാതായിത്തീർന്നു. യേശുവാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം ഭൂമിയിൽ പ്രകടമാകുന്നത്. അതുപോലെ തന്നെ പിന്നീട് നമ്മൾ കാണും പുതിയ നിയമത്തിൽ, മനുഷ്യ ശരീരം ദൈവത്തിൻ്റെ ആലയമായിത്തീരുന്നു, മനുഷ്യ ഹൃദയം ദൈവാത്മാവ് വസിക്കുന്ന സ്ഥലമാകുന്നു, നമ്മളാണ് ദേവാലയം. അപ്പോൾ മനുഷ്യ ഹൃദയമാകുന്ന ദേവാലയത്തെ മാനിക്കണം, ആദരിക്കണം, അവിടെയുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യം കാണണം. അതല്ലാതെ അതിഭീകരമായ ഗംഭീരമായ മനോഹരമായ വലിയ കെട്ടിടങ്ങൾ നിർമ്മിച്ചത് കൊണ്ട് മാത്രം ദൈവം പ്രസാദിക്കുകയില്ല, അത് ജെറൂസലം ദേവാലയത്തിന് സംഭവിച്ചു തന്നെയായിരിക്കും സംഭവിക്കുക. അതുകൾക്കെല്ലാം അവസാനമായി ഒരു വാക്കുകൂടി ഒരു പുതിയ ആലയത്തെക്കുറിച്ച് പറയുന്നുണ്ട്. വെളിപാട് പുസ്തകത്തിൽ ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞാൻ കണ്ടു എന്ന് പറയും. ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോടുകൂടെ പുതിയ ജെറൂസലമായി ഭൂമിയിലേക്ക് കടന്നു വരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ വാസമാണ്, ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് ദേവാലയത്തിൻ്റെ പ്രാധാന്യം. അതിൻ്റെ കെട്ടിടങ്ങളുടെ മനോഹാരിതയല്ല, ആ ദൈവത്തിൻ്റെ സാന്നിധ്യവും ദൈവത്തോടുള്ള ബന്ധവുമാണ്. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കാരുണ്യവാനും സ്നേഹനിധിയുമായ ദൈവമേ, ഞങ്ങളുടെ മധ്യയെ വസിക്കാനായി അവിടുന്ന് അങ്ങേക്കൊരാലയം തിരഞ്ഞെടുത്തു. ജെറൂസലമിൽ ആ ആലയം വികലമാക്കപ്പെട്ടപ്പോൾ അങ്ങയുടെ പുത്രനെ തന്നെ ഈ ഭൂമിയിലേക്ക് മനുഷ്യനായി അയക്കുകയും ആ പുത്രൻ്റെ മനുഷ്യത്വത്തിൽ അങ്ങയുടെ സാന്നിധ്യം പ്രകടമാക്കുകയും ചെയ്തല്ലോ. ഇന്ന് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ വസിക്കുന്ന അങ്ങയുടെ സാന്നിധ്യം കണ്ടെത്താനും അവിടെ അങ്ങയെ ആരാധിക്കാനും ഹൃദയശുദ്ധിയോടുകൂടി ജീവിച്ച് അങ്ങയുടെ പ്രമാണങ്ങളനുസരിച്ച് അങ്ങയെ ആദരിക്കാനും ആരാധിക്കാനുമുള്ള കൃപ ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.